الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا أشهد أن لا إله إلا الله أشهد أن محمد رسول أشهد أن محمد رسول الله حي على Maliki
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
حضرت مسیح موعود علیہ الصلوۃ والسلام نے اپنی کتب میں تحریرات میں
حضرت مسیح موعود علیہ الصلوۃ والسلام തന്റെ ഗ്രന്ഥങ്ങളിലും ലിഖിതങ്ങളിലും നിർദ്ദേശങ്ങളിലും തന്റെ നിയോഗ ഉദ്ദേശത്തെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ചേർന്നു എന്ന് വാദിക്കുന്ന നാം ഈ ഉദ്ദേശങ്ങളെ എപ്പോഴും മുന്നിൽ വെക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ നാം ആ മഹാത്മാവിന്റെ ജമാഅത്തിൽ അംഗങ്ങളായി എന്നതിന്റെ കടമ നിവർത്തിക്കപ്പെടുകയുള്ളൂ. പ്രസ്തുത ഉദ്ദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഏതാനും ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അല്ലാഹു എന്നെ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. ജനങ്ങൾ വിശ്വാസദൃഢതയിൽ അഭിവൃദ്ധി കൈവരിക്കുന്നതിനായി അല്ലാഹു ഉണ്ട്, അവൻ അർത്ഥനകളെ കേൾക്കുന്നു, നന്മകൾക്ക് പ്രതിഫലം നൽകുന്നു, തിന്മകൾക്ക് ശിക്ഷയും നൽകുന്നു എന്ന ദൃഢവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിനായി. ആ മഹാത്മാവ് അതിനെ കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വിശ്വാസം പരിപൂർണമാകാത്തതുവരെ മനുഷ്യന് പൂർണമായ നിലയിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധ്യമല്ല. പറയുന്നു, ന്യൂനതയുള്ളതനുസരിച്ച് സൽക്കർമ്മങ്ങളിൽ കുറവുണ്ടാകുന്നു. അതിനാൽ അല്ലാഹുവിൽ പരിപൂർണ വിശ്വാസവും ദൃഢജ്ഞാനവും ജനിപ്പിക്കുന്നതിനായിട്ട് പ്രവാചകന്മാർ ആഗതരാകുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആഗമനത്തിലെ ഒരു സുപ്രധാന ഉദ്ദേശവും ഇതുതന്നെയാകുന്നു, ന്യൂനതകൾ പരിഹരിക്കപ്പെടുകയും വിശ്വാസം പൂർണ്ണമാകുകയും ചെയ്യുക എന്നത്. ആ മഹാത്മാവിന്റെ ഏതാനും ഉദ്ധരണികളുടെ സംക്ഷിപ്തമാണ് ഞാൻ കേൾപ്പിച്ചത്. മുഴുവൻ വാക്കുകളും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ന്യൂനതകൾ എങ്ങനെയാണ് ദൂരീകരിക്കപ്പെടുക, വിശ്വാസം എങ്ങനെയാണ് പരിപൂർണമാകുക എന്നതിനെ സംബന്ധിച്ച് ആ മഹാത്മാവ് വളരെ സ്പഷ്ടമായ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ബൈഅത്തിൽ വന്നാൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനായി കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. വല്ലദീന ജാഹദു ഫീന ലനഹദിയന്നഹും സുബുലന എന്നതിൽ ഇതേ അടിസ്ഥാന തത്വമാണ് അല്ലാഹു വിവരിച്ചിരിക്കുന്നത്. അതായത്, നമ്മിലായിക്കൊണ്ട് പരിശ്രമിക്കുന്നവർക്ക്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തർജ്ജമയാണിത്, നമ്മിലായിക്കൊണ്ട് പരിശ്രമിക്കുന്നവർക്ക് നാം മാർഗങ്ങൾ തുറന്നുകൊടുക്കുന്നു. അതിനാൽ വിശ്വാസത്തിൽ പൂർണത പ്രാപിക്കുന്നതിനുള്ള അടിസ്ഥാന തത്വമാണിത്. കേവലം ബൈഅത്തിലൂടെ സമുദ്ധാരണം ഉണ്ടാകുന്നതല്ല, അതോടൊപ്പം തന്റെ അവസ്ഥയിൽ പരിവർത്തനമുണ്ടാക്കുന്നതിനായി അല്ലാഹുവിലായിക്കൊണ്ടുള്ള ആത്മാർത്ഥ പരിശ്രമം ഉണ്ടാകുന്നില്ല എങ്കിൽ തന്റെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാക്കുകയും പിന്നീട് പ്രാവർത്തികമാക്കുകയും കഠിന പ്രയത്നം ചെയ്യുന്നുള്ള ശ്രമവും ഉണ്ടാകുന്നില്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. മറ്റൊരിടത്ത് ആ മഹാത്മാ പറയുന്നു, ലോകത്ത് എല്ലാത്തിന്റെയും ഉയർച്ച ഘട്ടം ഘട്ടമായിട്ടാണ്, ആത്മീയ വളർച്ചയും അപ്രകാരം തന്നെയാണ്. കഠിന പ്രയത്നമില്ലാതെ ഒന്നും സാധ്യമാകുന്നതല്ല. ആ കഠിന പ്രയത്നം അള്ളാഹുവിലായിക്കൊണ്ടുള്ളതായിരിക്കണം. അതായത് ആത്മാർത്ഥതയോടുകൂടി അവൻ അന്വേഷിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം. യോഗികളെപ്പോലെ വിശുദ്ധ ഖുർആൻ വിരുദ്ധമായ സ്വയം ഫലശൂന്യങ്ങളായ അഭ്യാസങ്ങളും കഠിന പ്രയത്നങ്ങളും മെനഞ്ഞെടുക്കുകയല്ല വേണ്ടത്. എപ്രകാരമാണ് മനുഷ്യന് അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുക എന്ന് കാണിച്ചു കൊടുക്കുന്നതിനായിട്ടാണ് അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത്. ആ മഹാത്മാവ് നമുക്കെന്താണ് കാണിച്ചു തന്നത്? നമ്മിൽ നിന്നും എന്താണ് പ്രതീക്ഷിച്ചത്? ആ മഹാത്മാവിന്റെ യജമാനനും നേതാവുമായ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനയിലും ഉന്നത ധാർമ്മിക ഗുണത്തിലും സ്ഥാപിച്ച മാതൃകകളെ സ്ഥാപിക്കുകയും ആ മാതൃകകളിലൂടെ മുന്നോട്ട് ഗമിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. ആ ഒരു മാതൃകയെ സ്ഥാപിക്കുന്നതിനായിട്ടാണ് സഹാബാക്കൾ റിദ്വാനുള്ളാഹു അലൈഹിം അജ്മഈൻ കഠിനമായി പരിശ്രമിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയെ കരസ്ഥമാക്കിയവരെന്ന് പറയപ്പെടുകയും ചെയ്തത്. തൽഫലമായി ഒരു ലോകത്തെ തന്നെ പിന്നിലാക്കിയ തരത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾക്ക് അവകാശികളായി തീർന്നു. പിന്നീട് അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർക്ക് എത്തരത്തിലുള്ളവരായി തീരേണ്ടതാണ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരിടത്ത് പറയുന്നു, ബയ്യത്തിന്റെ സമയത്ത് തത്തയെപ്പോലെ ഏതാനും വാക്കുകൾ ഉരുവിടുക എന്നതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആത്മപരിശുദ്ധിയുടെ ജ്ഞാനം കരസ്ഥമാക്കുക, അതിന്റെ ആവശ്യമാണുള്ളത്. നമ്മുടെ ജോലിയും നമ്മുടെ ഉദ്ദേശവും നിങ്ങളിൽ ഒരു പരിശുദ്ധ മാറ്റം ഉണ്ടാക്കുക എന്നതാണ്. നിങ്ങളിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കിക്കൊണ്ട് തികച്ചും ഒരു പുതിയ മനുഷ്യനായി തീരുക. അതിനാൽ നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഈ രഹസ്യത്തെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാകുന്നു. ഞാൻ മറ്റൊരാളാണ് എന്ന് പറയാൻ സാധ്യമാകുന്ന തരത്തിലുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കുക. അതിനാൽ നാം നമ്മുടെ വ്യക്തിത്വത്തിൽ പരിവർത്തനമുണ്ടാക്കുന്നതിനായി ശ്രമിച്ചുകൊണ്ട് സ്വയം തന്നെ മറ്റൊരു വ്യക്തിത്വമാക്കി മാറ്റുന്നില്ല എങ്കിൽ സ്വയം തന്നെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാക്കി മാറ്റുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ ബൈഅത്ത് നിഷ്ഫലമാകുന്നു. മറ്റൊരു സ്ഥലത്ത് ആഗമനുദ്ദേശത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഒരു സന്ദേശം മുഴുവൻ ദൈവസൃഷ്ടികളിലേക്കും എത്തിക്കുന്നതിനായിട്ടാണ് വിനീതൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിലുള്ള എല്ലാ മതങ്ങളിലും സത്യത്തിലധിഷ്ഠിതവും അള്ളാഹുവിന്റെ തൃപ്തിക്കനുഗുണവുമായത് വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന മതമാകുന്നു. മോക്ഷഗൃഹത്തിൽ പ്രവേശിക്കുന്നതിനായുള്ള കവാടം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ ആകുന്നു. വീണ്ടും ആ മഹാത്മാവ് പറയുന്നു, നമ്മുടെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തേജസ് വെളിപ്പെടുത്തുകയും ശ്രേഷ്ഠത സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാകുന്നു. നമ്മുടെ പരാമർശം ഭാഗികമായിരിക്കണം. നമ്മെ പ്രശംസിക്കുന്നുവെങ്കിൽ അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസയുടെ തണലിലായിരിക്കണം. ഈ ഉദ്ദേശത്തെ പൂർത്തിയാക്കുന്നതിനായിട്ടാണ് നാം ബയ്യത്ത് ചെയ്തിരിക്കുന്നത്. അതിനെ പൂർത്തിയാക്കുന്നതിനായി നമുക്ക് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളെ സ്വായത്തമാക്കേണ്ടതുണ്ട്. പ്രാവർത്തികമാക്കുകയും ആ അധ്യാപനങ്ങളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനായി. കാരണം ലോകത്തിന്റെ മോക്ഷം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്നതിലാണ്. അതിനാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളയുടെ പതാക കീഴിൽ വന്നുകൊണ്ട് നിങ്ങളും മോക്ഷം കരസ്ഥമാക്കുക എന്ന് ലോകത്തോട് പറയുക. മറ്റൊരിടത്ത് ആ മഹാത്മാവ് തന്റെ ആഗമനോദ്ദേശത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഇസ്ലാമിനെ എല്ലാ മതങ്ങൾക്കുമേലും വിജയിപ്പിക്കുന്നതിനായി അള്ളാഹു ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അവൻ എന്നെ ഈ ലക്ഷ്യത്തിനായിട്ടാണ് അയച്ചിട്ടുള്ളത്. മുൻപ് ദൈവ നിയോഗിതർ അയക്കപ്പെട്ടതുപോലെ തന്നെയാണ് എന്നെയും അയച്ചിട്ടുള്ളത്. പിന്നീട് തന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് വിശദീകരണം നൽകിക്കൊണ്ട് ആ മഹാത്മാ പറയുന്നു, ഇസ്ലാമിനെ തെളിവുകൾ കൊണ്ടും തേജസ്വിയായ പ്രമാണങ്ങൾ കൊണ്ടും എല്ലാ പ്രത്യയശാസ്ത്രങ്ങൾക്കും മതങ്ങൾക്കുമേൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് തന്റെ ആഗമനോദ്ദേശ്യത്തെ സംബന്ധിച്ച് ആ മഹാത്മാവ് പറയുന്നു, ഞാൻ അല്ലാഹുവിൽ വിശ്വാസം സംജാതമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ പാപത്തിന്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്, അവരുടെ പ്രകൃതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകുന്നതാണ്. അവരിൽ മരണം സംഭവിച്ചുകൊണ്ട് അവർക്ക് പുതിയൊരു ജീവിതം ലഭിക്കുന്നതാണ്. തിന്മകളിൽ നിന്ന് ആനന്ദം ലഭിക്കുന്നതിന് പകരമായി അതിനോട് വെറുപ്പുടലെടുക്കുന്നു. ഈ ഒരവസ്ഥ കൈവരിക്കുന്നവർക്ക് ഞാൻ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞു എന്ന് പറയാൻ കഴിയുന്നതാണ്. ഈ കാലഘട്ടത്തിൽ സംജാതമായിരിക്കുന്ന അവസ്ഥയെ സംബന്ധിച്ച് അല്ലാഹുവിന് നന്നായി അറിയാം. ദൈവിക ജ്ഞാനം അപ്രത്യക്ഷമായിരിക്കുന്നു. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുകയും ആ ഒരു പ്രകൃതം മനുഷ്യനുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മതവും ശേഷിക്കുന്നില്ല. നാം ഒരു പ്രത്യേക മതത്തെ സംബന്ധിച്ച് പരിതപിക്കുന്നില്ല. ഈ വിപത്ത് സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ വിപത്ത് ഭയാനകമായ നിലയിൽ വ്യാപിച്ചിരിക്കുന്നു. ഞാൻ സത്യമായും പറയുന്നു, അല്ലാഹുൽ വിശ്വസിക്കുന്നത് മൂലം മനുഷ്യൻ മലക്കുകളായിത്തീരുന്നു, മറിച്ച് മലക്കുകൾ സുജൂദ് ചെയ്യുന്നവരായിത്തീരുന്നു. അതായത് മലക്കുകൾ അവരെ സുജൂദ് ചെയ്യുന്നു, പ്രകാശമയമായി മാറുന്നു. ഇത്തരത്തിലുള്ള കാലഘട്ടം ലോകത്ത് സംജാതമാകുമ്പോൾ, അതായത് ദൈവിക ജ്ഞാനം അപ്രത്യക്ഷമായി കഴിയുമ്പോൾ, നാശകരവും നീചവുമായ ദുഷ്കർമ്മങ്ങൾ എല്ലായിടത്തും വ്യാപിച്ചു കഴിയുമ്പോൾ, ദൈവഭയം ഇല്ലാതാകുമ്പോൾ, ദൈവത്തിന്റെ അവകാശം ദാസർക്ക് നൽകുമ്പോൾ, അത്തരത്തിലുള്ള അവസ്ഥയിൽ അല്ലാഹു ഒരു മനുഷ്യനെ തന്റെ ജ്ഞാനത്തിന് പ്രകാശം നൽകിക്കൊണ്ട് നിയോഗിക്കുന്നു. അദ്ദേഹത്തിന് മേൽ ശാപങ്ങളും ആക്ഷേപങ്ങളും ചൊരിയപ്പെടുന്നു. സർവ്വവിധേനയും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവസാനം ദൈവനിയോഗിതർ വിജയിക്കുന്നു, ലോകത്ത് സത്യപ്രകാശം വ്യാപിക്കുന്നു. അപ്രകാരം അല്ലാഹു എന്നെ ഈ കാലഘട്ടത്തിൽ നിയോഗിച്ചിരിക്കുന്നു, തന്റെ ജ്ഞാനത്തിന്റെ പ്രകാശം എനിക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റു സ്ഥലത്ത് അദ്ദേഹം ഇങ്ങനെയും പറയുന്നു, ധാർമ്മിക കഴിവുകൾക്ക് ശിക്ഷണം നൽകുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ വാദത്തിന്റെയും നിയോഗത്തിന്റെയും പരിണിത ഫലം എന്തായിരിക്കും? അതായത് ഇതിൽ നിന്ന് താങ്കൾക്ക് എന്താണ് ലഭിക്കുക? അദ്ദേഹം പറഞ്ഞു, ദൈവത്തോടുള്ള മനുഷ്യന്റെ ബന്ധം കുറഞ്ഞിരിക്കുന്നു, ഭൗതികതയോടുള്ള ആസക്തി അതിക്രമിച്ചിരിക്കുന്നു, പരിശുദ്ധി കുറഞ്ഞിരിക്കുന്നു, ദൈവവും ദാസനും തമ്മിലുള്ള ബന്ധത്തെ അല്ലാഹു വീണ്ടും ദൃഢമാക്കുന്നതാണ്. അപ്രത്യക്ഷമായ പരിശുദ്ധിയെ വീണ്ടും കൊണ്ടുവരുന്നതാണ്. ഭൗതികതയുള്ള ആസക്തി തണുത്തു പോകുന്നതാണ്. പറയുന്നു, ഇനി ഞാൻ മുഖേനയാണ് ഇത് സംഭവിക്കുക. ഇത് വളരെ മഹത്തായ ഒരു പ്രഖ്യാപനമാകുന്നു. ഇന്നത്തെ ഈ ഭൗതിക ലോകത്ത് ഭൗതികരായവർ ഭൗതികതയിൽ മുങ്ങിക്കൊണ്ട് തങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ വിസ്മരിച്ചിരിക്കുന്നതായി നാം കാണുന്നു. പ്രത്യക്ഷത്തിൽ മാത്രമാണ് ദൈവത്തെയും മതത്തെയും കുറിച്ചുള്ള വിശ്വാസമുള്ളത്, അല്ലെങ്കിൽ അംഗീകരിക്കുന്നത്. അവർക്ക് ദൈവാസ്തിക്യ സംബന്ധിച്ചുള്ള യാതൊരു അറിവുമില്ല, വിശ്വാസവുമില്ല. മതത്തെ സംബന്ധിച്ചുള്ള ഒരറിവുമില്ല. ഭൗതികതയും അതിന്റെ അന്തസ്സും ആഡംബരവുമാണ് അവരുടെ ലക്ഷ്യം. കേവലം പേരിന് വേണ്ടി മാത്രം ഏതെങ്കിലും മതത്തിന്റെ അനുയായികളാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിശ്ചയമായും ഇതൊരു ബൃഹത്തായ വാദം തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൽ അല്ലാഹുവിന്റെ അസ്തിത്വത്തിലും തന്റെ ലക്ഷ്യപ്രാപ്തിയെ സംബന്ധിച്ചും ഉള്ള ദൃഢവിശ്വാസം ഞാൻ വായിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പ്രകടമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും അല്ലെങ്കിൽ വാദങ്ങളും ഈ നിയോഗോദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും നമ്മെ ചില വസ്തുതകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയാണ് നാം ജമാഅത്തിലേക്ക് പ്രവേശിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ അഹമ്മദിയ ജമാഅത്തിലേക്ക് പ്രവേശിച്ചത്. നാം അവരുടെ ആ നന്മയുടെ ഫലമാണ് അനുഭവിക്കുന്നത്. ഇത് നമ്മോട് ചിലത് ആവശ്യപ്പെടുന്നു. ഈ ലക്ഷ്യങ്ങൾ നമ്മോട് ചിലത് ആവശ്യപ്പെടുന്നു. ആ ലക്ഷ്യങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നതാണത്. നമുക്ക് അവയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതുണ്ട്. നാമും ഇതിന്റെ ഫലപ്രാപ്തിക്കായി ശ്രമിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഏതെല്ലാം കാര്യങ്ങൾ സംജാതമാക്കുന്നതിനായിട്ടാണോ നിയോഗിതനായിരിക്കുന്നത് അതെല്ലാം തന്നെ കരസ്ഥമാക്കാൻ നാമും ശ്രമിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തെ സാർത്ഥമാക്കുന്നതിൽ നാമും സഹായികളാകേണ്ടതാണ്. വിളിയാളുടെ ശബ്ദം ശ്രവിക്കുകയും പിന്നീട് വിശ്വസിക്കുകയും ചെയ്തതിനാൽ നാമും ഇപ്പോൾ നഹ്നു അൻസാറുല്ലാ എന്ന് വിളംബരം ചെയ്യേണ്ടതാണ്. നമ്മുടെ അവസ്ഥയിൽ നാം മാറ്റമുണ്ടാക്കേണ്ടതാണ്. ഈ സന്ദേശത്തെ പ്രചരിപ്പിക്കുന്നതാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ആഗതരായ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നതിനായി ശ്രമിക്കുന്നതാണ്. എപ്പോഴും ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ചിന്തിക്കേണ്ടി വരും, ആസൂത്രണങ്ങൾ ചെയ്യേണ്ടി വരും, അല്ലാഹുവിൽ നിന്ന് സഹായം തേടേണ്ടി
വരും.
വിജയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ആ മഹാത്മാവിൽ വിശ്വസിച്ചതിനു ശേഷം നാം അടങ്ങിയിരിക്കുകയാണെങ്കിൽ, ഒരു പരിശ്രമവും നടത്തുന്നില്ല എങ്കിൽ, അത് ബയ്യത്തിന്റെ കടമകളെ നിറവേറ്റാതിരിക്കലാകുന്നു. ഈ വാദത്തെ സ്വീകരിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുകയും ഉറങ്ങിക്കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ അപരാധികളാക്കി മാറ്റുന്നു. എന്നാൽ അതോടൊപ്പം നാം നമ്മുടെ മാധ്യമങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, സ്വന്തം അവസ്ഥകളെ പരിശോധിക്കുകയാണെങ്കിൽ, ഇതെല്ലാം തന്നെ സംഭവ്യമാണോ എന്ന് ചിന്തിക്കുന്നു. നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ഒരു ഭാഗത്ത് നമ്മുടെ പരിമിതമായ മാധ്യമങ്ങൾ, മറുഭാഗത്ത് മതത്തോട് യാതൊരു താൽപര്യവുമില്ലാത്ത ലോകത്തെ 80% ജനങ്ങളും ഭൗതികതയ്ക്ക് പിന്നിൽ അവർ നെട്ടോട്ടമൂടുകയാണ്. വികസിത രാഷ്ട്രങ്ങളിൽ സമ്പത്തുണ്ട്, സർവവിധത്തിലുള്ള പുരോഗതിയുമുണ്ട്, മറ്റ് ഭൗതിക മാധ്യമങ്ങളുമുണ്ട്. ഇത് അവിടുത്തെ വാസികളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞു. അവർ പറയുന്നു, ദൈവാന്വേഷണത്തിൽ പാഴാക്കാനുള്ള സമയം ഞങ്ങളുടെ പക്കലില്ല. ഇന്നലത്തെ തപാലിൽ എനിക്ക് ജപ്പാനിൽ നിന്നുള്ള ഒരു അഹമ്മദിയുടെ കത്തുണ്ടായിരുന്നു. അതിൽ വളരെ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് എഴുതുന്നു, വളരെ ഉന്നത സ്വഭാവ ഗുണങ്ങളുള്ള, നല്ല ബന്ധമുള്ള, തന്റെ ജപ്പാനി സുഹൃത്തിനോട് സൽമാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെടുന്നതിനായി ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, നിങ്ങളുടെ ദൈവത്തെ അന്വേഷിച്ചു നടക്കാൻ എന്റെ പക്കൽ സമയമില്ല എന്നാണ്. നിങ്ങൾ ദൈവത്തോട് സൽമാർഗം ചോദിച്ചുകൊള്ളുക, എനിക്ക് വേറെ പണിയുണ്ട്. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. സ്വയം തങ്ങളെ പുരോഗതി കൈവരിച്ചവർ എന്ന് വിശേഷിപ്പിക്കുന്ന സമുദായത്തിന്റെ അവസ്ഥയാണിത്. തങ്ങളുടെ പുരോഗതിയുടെയും വാദത്തിന്റെയും ബലത്തിൽ ദരിദ്ര സമുദായത്തെയും തങ്ങളുടെ വഴിയെ നടത്താൻ ഈ വൻശക്തികൾ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സമുദായങ്ങൾ ശ്രമിക്കുന്നു. ഈ ഒരവസ്ഥയിൽ കേൾക്കുന്നതിലേക്ക് ശ്രദ്ധയില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരു വലിയ വിഭാഗത്തിന് ശ്രദ്ധയില്ലാത്തപ്പോൾ, സമ്പത്തും ഭൌതികതയും എല്ലാ നിലയിലും കൈവശപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ പരിമിതമാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ദജ്ജാലിനെയും ഭൗതികതയെയും നേരിടാൻ സാധിക്കുക? ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത സ്ഥാപിക്കുകയും ചെയ്യുക എന്നത് പ്രത്യക്ഷത്തിൽ അസാധ്യമായി തോന്നുന്നു. എന്നാൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം വളരെ ലാഘവത്തോടെ പറയുന്നു, ഇതെല്ലാം തന്നെ നിറവേറ്റുന്നതിനായിട്ടാണ് എന്നെ അയച്ചിരിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് ഇൻഷാല്ലാ. അതിനാൽ നാമും ആ മഹാത്മാവിന്റെ ഈ പ്രഖ്യാപനത്താൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബയ്യത്തിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെ വിളംബരപ്പെടുത്തുന്നു. വിളംബരപ്പെടുത്തിയാലും ഇല്ലെങ്കിലും നാം ചെയ്ത ബയ്യത്ത് നമ്മെ കൊണ്ട് അങ്ങനെ വിളംബരം ചെയ്യിക്കുന്നു. നഹനു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിന്റെ ദീനിൽ സഹായികളാണ്, സഹായികളായി നിലകൊള്ളുന്നതാണ് ഇൻഷാല്ലാ. ലോകത്തിന്റെ നിഷേധത്താൽ നിരാശരാകില്ല, കാരണം ഭൗതിക ദൃഷ്ടിയോടുകൂടിയല്ല ഞങ്ങൾ ഇതിനെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. മറിച്ച് അള്ളാഹുവിന്റെ സഹായം ഞങ്ങളുടെ ഓരോ ചുവടിലും ഞങ്ങൾക്ക് സാന്ത്വനമേകുന്നു. അതായത് നിങ്ങൾ അള്ളാഹുവിലായിക്കൊണ്ട് പരിശ്രമിക്കുകയാണെങ്കിൽ പുതിയ മാർഗങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനാൽ നാം ഭൗതിക കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ, മാധ്യമങ്ങളെ ആശ്രയിച്ചാൽ നമ്മുടെ വിജയം ഒരു ഭ്രാന്തന്റെ ജൽപ്പനമായി തോന്നാം. ഭൗതിക ശക്തികളെയും മാധ്യമങ്ങളെയും വീക്ഷിക്കുകയാണെങ്കിൽ, ഒരു രാഷ്ട്രത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ നാം അസ്വസ്ഥരായിത്തീരുന്നതാണ്. ഉദാഹരണമായി റഷ്യയെടുക്കാം, ചൈനയെ എടുക്കാം, ഏതെങ്കിലും യൂറോപ്യൻ രാഷ്ട്രത്തെ എടുക്കാം, ഏതെങ്കിലും അമേരിക്കൻ രാജ്യത്തെ എടുക്കാം, ദ്വീപ് സമൂഹങ്ങളെ എടുക്കാം, ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യത്തെ എടുക്കാം, എല്ലായിടത്തും തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തെ ഭയപ്പെടുത്തുന്ന ധാരാളം തടസ്സങ്ങൾ കാണാവുന്നതാണ്. രാഷ്ട്രങ്ങളുടെ അവസ്ഥ ഭൗതിക സുഖാഡംബരങ്ങൾ മുൻപും നമുക്ക് അനുകൂലമായിരുന്നില്ല, ഇന്നും നമുക്ക് അനുകൂലമല്ല. എന്നാൽ ഇത് അള്ളാഹുവിന്റെ ജോലിയാണ്, അത് നടക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഉദാഹരണമായി, ഒരു കാലത്ത് റഷ്യയിലും അതിനോട് ചേർന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണം കാരണത്താൽ അവിടെ തബ്ലീഗ് അസാധ്യമായിരുന്നു. ഇപ്പോൾ ഒരു ഭാഗം സ്വാതന്ത്ര്യം കരസ്ഥമാക്കിക്കൊണ്ട് മതത്തിൽ നിന്നും ദൂരപ്പെട്ടിരിക്കുകയാണ്. ഭൌതിക കണ്ണഞ്ചൽ അതിനെ അന്ധനാക്കിയിരിക്കുന്നു. മറുഭാഗത്ത് ഏഷ്യയിലെ മുസ്ലിം ഭരണകൂടങ്ങളിൽ മുഫ്തികളും സ്വാർത്ഥരായ മത നേതാക്കന്മാരും ഭരണകൂടത്തെ ഭയപ്പെടുത്തിയത് കാരണത്താൽ അഹമ്മദിയത്ത് അഥവാ യഥാർത്ഥ ഇസ്ലാമിന്റെ ഓരോ ചുവടിലും തടസ്സങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തിന് മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അവിടെയുള്ള അഹമ്മദികളെ ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും തടവിലാക്കുകയും ചെയ്യുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ നോക്കുകയാണെങ്കിൽ അവ ഭൌതികതയിൽ അങ്ങേയറ്റത്താണ്. അശ്ലീലതയ്ക്കും നീചകർമ്മങ്ങൾക്കും നിയമ പരിരക്ഷ നൽകുന്നു. അള്ളാഹു ഒരു സമുദായത്തെ തന്നെ നശിപ്പിക്കാൻ കാരണമായ ദുഷ്കർമ്മത്തിന് സഹതാപത്തിന്റെ പേരിൽ നിയമ പരിരക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ മതത്തോട് യാതൊരു താൽപര്യവുമില്ല, ഭൌതികതയിൽ മുന്നോട്ട് കുതിക്കുന്നതിനുള്ള നെട്ടോട്ടമാണ്. ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ വൻ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാനാണെങ്കിലും അത് വികസിത രാജ്യമാണ്, സാങ്കേതിക വിദ്യയിൽ അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചിരിക്കുന്ന രാജ്യമാണ്. ഭൂരിഭാഗവും ഭൌതികത കരസ്ഥമാക്കുന്നതിന് മുന്നിൽ കൂടിയിരിക്കുകയാണ്, എന്നാൽ മതത്തിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ദൈവത്തിനായി നൗദുബില്ല ഞങ്ങളുടെ പക്കൽ സമയമില്ല എന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞിരുന്നു. ഭൂരിഭാഗവും അങ്ങനെ പറയുന്നവരാണ്. അധികം ആളുകളുടെയും നിലപാടാണിത്. എന്ത് ദൈവം, എങ്ങനത്തെ ദൈവം? ധാർമ്മിക നിലവാരത്തിൽ ഇവർ മുൻപന്തിയിലായിരിക്കാം, എന്നാൽ ഭൗതികത മതത്തിൽ നിന്നും അകറ്റിയിരിക്കുകയാണ്. പ്രത്യക്ഷത്തിൽ പറയുന്നതിനായി ജപ്പാനിലെല്ലാം ഉണ്ട്. അവരുടെ പാരമ്പര്യ മതം ചിൻഡോയിസമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ചിൻഡോയിസത്തിന്റെയും ക്രിസ്തുമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ഒരു വിചിത്രമായ സംഗമമായി മാറിയിരിക്കുകയാണ് അവർ. പ്രത്യക്ഷത്തിലുള്ള ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനനവും ജീവിതവും മരണാനന്തര അവസ്ഥയും വ്യത്യസ്ത നിലപാടുകളാണ് ഇവർ സമർപ്പിക്കുന്നത്. ഏതായാലും മതവുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. പാശ്ചാത്യരിൽ അധികം പേരും ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ വിസ്മരിച്ചു കഴിഞ്ഞു. ദൈവത്തെ വിസ്മരിക്കുക മാത്രമല്ല, മറിച്ച് ദൈവത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. മതത്തെ ഒരു ഭാരമായി കണക്കാക്കുന്നു. പള്ളികളിൽ പോകുന്നവരാരുമില്ല. ക്രിസ്തുമതം പറയുന്നത് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെന്നാണ്. എന്നാൽ പള്ളികൾ വിജനമായി കൊണ്ടിരിക്കുന്നു. ഇതാണ് ഭൗതിക ലോകത്തിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമങ്ങൾ ഭൗതിക കാഴ്ചപ്പാടിൽ ഇല്ലാത്തതിനു തുല്യമാണ്. ഭൗതികരുടെ മുന്നിൽ നമ്മുടെ മാധ്യമങ്ങൾക്ക് കടുകുമണിയോളം പോലും സ്ഥാനമില്ല. ഇതെല്ലാം തന്നെ ചിന്തയെ ഉണർത്തുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുമെന്ന ചിന്ത ഉദിക്കേണ്ടതുമാണ്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഴു ലോകത്തിനുമായി അയച്ച അല്ലാഹു ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യദാസനെ അയച്ചിരിക്കുന്നു. ആ വ്യക്തി നമ്മോട് പറഞ്ഞത് എന്നിലായിക്കൊണ്ട് എന്റെ മാർഗത്തെ അന്വേഷിക്കുക എന്നാണ്. അല്ലാഹുവിലായിക്കൊണ്ട് അവന്റെ മാർഗങ്ങളെ അന്വേഷിക്കുന്നത് എങ്ങനെയാണ്? പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലയോ വിശ്വാസികളെ, സഹനവും ദുആയും കൊണ്ട് അല്ലാഹുവിന്റെ സഹായം ചോദിക്കുക. അല്ലാഹു നിശ്ചയമായും സഹനം കൈക്കൊള്ളുന്നവരോടൊപ്പമാകുന്നു. ചുരുക്കത്തിൽ, ഈ അല്ലാഹുവിൽ നിന്നാണ് നാം സഹായം തേടേണ്ടത്. വലിയ വലിയ തടസ്സങ്ങൾ വന്നാലും അത് കാറ്റിൽ പറന്നു പോകുന്നതാണ്. അല്ലാഹു സർവശക്തനാണ്. അല്ലാഹു തന്റെ പ്രതാപത്തോടുകൂടി എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനാണ്. എല്ലാ അസാധ്യമായ കാര്യങ്ങളെയും സാധ്യമാക്കി തീർക്കാനുള്ള കഴിവ് അവനുണ്ട്. അല്ലാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിയാമത്ത് നാൾ വരേക്കും എല്ലാ കാലഘട്ടത്തിലേക്കും എല്ലാ സമുദായത്തിലേക്കും എല്ലാ മനുഷ്യർക്കു വേണ്ടിയും മോക്ഷദായകനായിട്ടാണ് നിയോഗിച്ചിരിക്കുന്നത്. ആ പുണ്യാത്മാവിൽ വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് അവൻ മുഴുവൻ മനുഷ്യർക്കുമായി മതനിയമങ്ങളെ പരിപൂർണമാക്കി. അവൻ എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ഭൌതിക ദീനീ പ്രശ്നങ്ങളുടെ പരിഹാരം നൽകി. അവൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പുനരുദ്ധാരണത്തിനായി നിയോഗിച്ചു. അല്ലാഹു പറയുന്നു, നിങ്ങൾ പരിഭ്രമിക്കേണ്ട. തടസ്സങ്ങൾ മുന്നിൽ കാണുന്ന അവസ്ഥ സംജാതമാകുമ്പോൾ നിങ്ങളുടെ ബുദ്ധി തീരുമാനം കൽപ്പിക്കുന്നതിൽ നിന്നും പരാജയപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ നിങ്ങൾ സഹനവും ദുആയും മുഖേനെ അല്ലാഹുവിനോട് സഹായം അർത്ഥിക്കുക. ആത്മാർത്ഥരായിക്കൊണ്ട് അല്ലാഹുവിനോട് സഹായം അർത്ഥിക്കുകയാണെങ്കിൽ പ്രത്യക്ഷത്തിൽ അസാധ്യമായതും എളുപ്പമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അവന്റെ ദീൻ തന്നെയാണ് വിജയിക്കുക എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ വിജയത്തിൽ ഭാഗവാക്കാകുന്നതിനായി സഹനവും ദുആയും അനിവാര്യമാകുന്നു. എങ്ങനെയുള്ള സഹനവും ദുആയുമാണ് വേണ്ടത്? അതിനായുള്ള അടിസ്ഥാന തത്വം മുൻപ് പരാമർശിച്ചു കഴിഞ്ഞു. അള്ളാഹുവിലായി കൊണ്ട് പരിശ്രമിക്കുക. സഹനത്തിന്റെ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട് നിഘണ്ടുവിൽ. ഉദാഹരണമായി, സഹനമെന്നാൽ സ്ഥിരതയോടും പരിശ്രമത്തോടും കൂടി തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക, നാനാഭാഗത്തു നിന്നും പൈശാചിക ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തിന്മകൾ, എല്ലാ സമുദായത്തിലും വാതുറന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ തിന്മകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പരിശ്രമിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെയും ഒരു അഹമ്മദിയുടെയും വലിയ ഉത്തരവാദിത്തം. തന്റെ ശാരീരികേച്ഛയെ നിയന്ത്രണത്തിലാക്കുക. സഹനത്തിന്റെ മറ്റൊരർത്ഥം നന്മയിൽ ചൂടുറപ്പിക്കുക എന്നതാണ്. താൽക്കാലിക നന്മകളാകരുത്. ഭൌതിക പ്രലോഭനങ്ങളും തിന്മയുടെ പ്രേരണകളും കാണുമ്പോൾ നന്മയെ മറക്കുന്നതാകരുത്. സൽക്കർമ്മങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള സൽക്കർമ്മങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. സഹനത്തിന്റെ മറ്റൊരർത്ഥം തങ്ങളുടെ കാര്യങ്ങൾ എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുക. ഒരു കാര്യത്തിലും കരച്ചിലും യാതൊരു അലർച്ചയുമില്ല. എല്ലാ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും വിപത്തുകളിലും അള്ളാഹുവിന് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക. സഹനം ഇത്തരത്തിലുള്ളതാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായവും കൂടെയുണ്ടാകുന്നു. ആത്മീയ നിലവാരത്തിൽ ഉന്നതി കൈവരിക്കുന്നു. ഭൌതിക ലോകത്തെ കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തിന് മുന്നിൽ ഒരു വിശ്വാസിയുടെ ഒരു പൗണ്ട്, ഒരു ഡോളർ, ഒരു രൂപ ലോകത്തെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം സാധിക്കുന്നതാണ്. പിന്നീട് സഹനത്തോടൊപ്പം തിന്മയിൽ നിന്ന് രക്ഷപ്പെടുകയും നന്മയിൽ ഉറച്ചു നിൽക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ അവസ്ഥകളെ സമർപ്പിക്കുന്നതിനോടൊപ്പം അള്ളാഹു പറയുന്നു, സ്വലാത്തും അനിവാര്യമാണ്. സ്വലാത്തിനും വിവിധ അർത്ഥങ്ങളുണ്ട്. സ്വലാത്തിന്റെ ഒരർത്ഥം നമസ്കാരമാണ്. അതായത് വിശ്വാസികൾ നമസ്കാരത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം തേടേണ്ടതാണ് എന്ന ഉപദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമസ്കാരത്തിന്റെ കടമകൾ നിറവേറ്റാൻ ശ്രമിക്കേണ്ടതാണ്. സഹനത്തിന്റെ ഉത്തമ ഫലങ്ങൾ വെളിപ്പെടുത്തുന്നത് നമസ്കാരത്തിലേക്കും ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ്. അതിന്റെ മറ്റൊരർത്ഥം അള്ളാഹുവിന്റെ കാരുണ്യത്തെ കരസ്ഥമാക്കുക എന്നുമാണ്. പാപമോചനത്തിനായി അർത്ഥിക്കുക, ഇതെല്ലാം സലാത്തിന്റെ അർത്ഥങ്ങളാണ്. പ്രത്യക്ഷ നമസ്കാരം മാത്രമല്ല, മറിച്ച് ദുആയിലേക്കും അതിന്റെ കടമകൾ നിറവേറ്റിക്കൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുമേൽ കരുണ ചെയ്യുക, അവരുടെ കടമകളും നിറവേറ്റുക. അള്ളാഹുവിന്റെ സഹായം ലഭ്യമാകുന്നതിനായി, അള്ളാഹുവിന്റെ സഹായം കരസ്ഥമാക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് ചൊല്ലുക. ചുരുക്കത്തിൽ, സഹനവും ദുആയും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുകയും എല്ലാം എളുപ്പമായി തീർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ, തന്റെ പരിശ്രമത്തെയും ആരാധനയെയും ദുആയെയും സ്വഭാവത്തെയും അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ കടമ. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക, പിന്നീട് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് വിടുക. എന്നാൽ സഹനത്തിന്റെ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ, സ്വലാത്തിന്റെ കടമകൾ നിറവേറ്റുന്നില്ല എങ്കിൽ നിശ്ചയമായും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ ഭാഗവാക്കാകുന്നതല്ല. സഹനത്തിന്റെ ഒരർത്ഥം തിന്മയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിനായി അനുതാപവും പാപമോചന അർത്ഥനയും അനിവാര്യമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, മൂന്ന് കാര്യങ്ങളെ ശ്രദ്ധിക്കുമ്പോഴാണ് യഥാർത്ഥ പശ്ചാത്തപം ഉണ്ടാകുന്നത്. ഒന്നാമത്തേത്, മനസ്സിലെ കുഴപ്പങ്ങൾക്ക് ഹേതുവായിട്ടുള്ള തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന സകല ചിന്തകളെയും ഭാവനകളെയും ഹൃദയത്തിൽ നിന്ന് പുറംതള്ളുക. അതായത് ഹൃദയത്തിലുള്ള എല്ലാ തിന്മകളെയും അല്ലെങ്കിൽ മോശമായ ചിന്തകളെയും വെറുക്കുക. രണ്ടാമത്തേത് തിന്മയിൽ ലജ്ജയും സങ്കോചവും പ്രകടിപ്പിക്കുക. ലജ്ജയുണ്ടാവുകയും അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതുവരെ ഹൃദയത്തിനോട് അത് തിന്മയാണെന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. മൂന്നാമത്തേത് ഈ തിന്മ വീണ്ടും ചെയ്യുന്നതല്ലെന്നുള്ള സുദൃഢമായ തീരുമാനമെടുക്കുക. സഹനത്തിലും ഈ ഒരവസ്ഥ സംജാതമാക്കപ്പെടേണ്ടതാണ്. അപ്പോഴാണ് യഥാർത്ഥ സഹനം എന്ന് പറയപ്പെടുക. നാം ഈ ഒരവസ്ഥ കൈവരിക്കുകയും സഹനത്തിന്റെയും ദുആയുടെയും നിലവാരം കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അസാധാരണമായ സഹായ സഹകരണ അടയാളങ്ങൾ വെളിപ്പെടുന്നതാണ് ഇൻഷാല്ലാ. അള്ളാഹു ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വാഗ്ദാനം ചെയ്ത അടയാളങ്ങൾ നാമും ദർശിക്കുന്നതാണ്. തിന്മയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കാതിരിക്കുകയും നന്മയിൽ പദമൂന്നാൻ ശ്രമിക്കാതിരിക്കുകയും ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കാതിരിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് മടങ്ങാതിരിക്കുകയും നാം സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റാതിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാത്ത് ചൊല്ലുന്നതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുകയും അതിന്റെ അനുഗ്രഹത്താലാണ് നാം ദൈവ സാമീപ്യം കരസ്ഥമാക്കുന്നത്. നാം നമസ്കാരത്തിന്റെ കടമകൾ പൂർത്തിയാക്കാതിരിക്കുകയും ചെയ്തിട്ട് ലോകത്തെ നമുക്ക് ഇസ്ലാമിന്റെ പതാകയിൽ കൊണ്ടുവരാൻ പ്രതീക്ഷിക്കുക സാധ്യമല്ല. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയോഗോദ്ദേശത്തെ കരസ്ഥമാക്കുന്നതാണെന്ന് കരുതിയാൽ ലോകം ഇസ്ലാമിന്റെ പതാകയിൽ തീർച്ചയായും വരുന്നതാണ് ഇൻഷാല്ലാ. എന്നാൽ നാം നമ്മുടെ കടമ നിറവേറ്റുന്നില്ല എങ്കിൽ, സ്വന്തം സഹനത്തെയും ദുആയെയും ഔന്നത്യങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എങ്കിൽ നാം ആ വിജയത്തിൽ പങ്കാളികളാകുന്നതല്ല. അതിനാൽ ആ കടമകൾ നിറവേറ്റുന്നതിനായി നാം പരിശ്രമിക്കേണ്ടതാണ്. ഒരിക്കൽ നാം ലോകത്തെ വിജയിക്കുന്നതാണെന്ന് ലോകത്തോട് നാം പറയേണ്ടതാണ്. ഈ സന്ദർശന വേളയിൽ ന്യൂസിലാന്റിൽ ഒരു ജേർണലിസ്റ്റിനോട് ചോദിച്ചു, നിങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, ഇവിടെ പള്ളിയുടെ ആവശ്യം എന്താണ്? മുൻപേ തന്നെ ഒരു ഹാൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ അയാളോട് പറഞ്ഞു, ഇന്ന് അല്പമേയുള്ളൂ, എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അധ്യാപനങ്ങളിലൂടെ ഒരു ദിവസം ഇൻഷാല്ലാഹു തആല ഭൂരിപക്ഷമായി തീരുന്നതാണ്. ഒന്നല്ല, നിരവധി പള്ളികളുടെ ആവശ്യം ഞങ്ങൾക്കിവിടെ ഉണ്ടാകുന്നതാണ്. അതിനായി ലോകത്തെല്ലായിടത്തും പരിശ്രമവും സ്വന്തം അവസ്ഥയിലേക്കുള്ള ശ്രദ്ധയും അനിവാര്യമാകുന്നു. എന്നാൽ ഞാനിവിടെ വ്യസനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമസ്കാരത്തിലേക്കും ആരാധനകളിലേക്കും അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിലേക്കും ഉണ്ടാകേണ്ട ശ്രദ്ധ നമ്മിൽ ഇല്ല എന്നാണ്. ഉദാഹരണമായി ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ കാര്യമാണ്. ഒരു സ്ത്രീ കൂടിക്കാഴ്ചക്കിടയിൽ കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, താങ്കൾ പറയുന്നു പള്ളികൾ ഉണ്ടാക്കുക, പള്ളികൾ ജനനിബിഡമാക്കുക, പള്ളികളുടെ അലങ്കാരം വർദ്ധിപ്പിക്കുക, നമസ്കാരത്തിന്റെ കടമ നിറവേറ്റുക. എന്നാൽ താങ്കൾ പോയി കഴിഞ്ഞാൽ പള്ളിയിൽ വരുന്നവരുടെ എണ്ണം കുറയുന്നു. അഥവാ ഈ കുറവ് ദൂരെ നിന്ന് വരുന്നവർ മൂലമാണ് ഉണ്ടാകുന്നതെങ്കിൽ, മസ്ജിദ് ഫദലിനെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്, ദൂരെയുള്ളവർ എന്റെ കാരണത്താലാണ് വരുന്നതെങ്കിൽ അത് മറ്റൊരു കാര്യം. എന്നാൽ ഈ ദൂരത്തു നിന്ന് വരുന്നവർ ഇവിടെ വരുന്നില്ല എങ്കിൽ അവരവരുടെ സെന്ററുകളിലും പള്ളികളിലും ജമാഅത്തായി നമസ്കാരം അനുഷ്ഠിക്കുന്നവരായിരിക്കണം. ഈ വരുന്നവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ നമസ്കരിക്കുന്നവരുടെ കുറവ് സമീപവാസികൾ വരാത്തത് മൂലമാണെങ്കിൽ അത് വളരെ ചിന്താർഹമായ കാര്യമാണ്. നാം അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ആസ്ട്രേലിയൻ പര്യടനത്തിന് ശേഷം അവിടുത്തെ ഒരാൾ എനിക്ക് കത്തെഴുതി, പള്ളിയിൽ വരുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. അതിനാൽ ആസ്ട്രേലിയയോ യു കെയോ ലോകത്തിലെ മറ്റൊരു രാഷ്ട്രമോ ആയിക്കൊള്ളട്ടെ, അവർ ഓർത്തുകൊള്ളുക, അഥവാ വിപ്ലവം സംജാതമാക്കണമെങ്കിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലക്ഷ്യത്തെ പൂർത്തിയാക്കുന്നതിനായി നമ്മിലുള്ള ഉത്തരവാദിത്തെ പൂർത്തിയാക്കണമെങ്കിൽ, ബയ്യത്തിന്റെ കടമകൾ പൂർത്തിയാക്കണമെങ്കിൽ പള്ളികളുടെ ഈ അലങ്കാരത്തെ താൽക്കാലികമായിട്ടല്ല സ്ഥിരമായിട്ട് തന്നെ നിലനിർത്തേണ്ടി വരുന്നതാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളിലും ഒരു പരിശുദ്ധ മാറ്റമുണ്ടാക്കേണ്ടി വരും. നമ്മുടെ ആരാധനകളുടെ നിലവാരത്തെ ഉയർത്തേണ്ടി വരും. സഹനത്തിന്റെയും ദുആയുടെയും കടമകൾ നിറവേറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ആത്മാവിനെ പൂർണമായും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിതമാക്കപ്പെടുമ്പോഴാണ് തൗഹീദിൽ നിലയുറപ്പിക്കേണ്ട കടമകൾ പൂർത്തിയാക്കുമ്പോഴാണ് അടയാളങ്ങൾ വെളിപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ ഇന്നല്ലാഹ മഅ സ്വാബിരീൻ എന്ന ദൃശ്യവും നാം ദർശിക്കുന്നതാണ്. അള്ളാഹു സ്വയം സഹായത്തിനായി വരുന്നതാണ്. അള്ളാഹു തന്റെ സർവ്വ കഴിവുകളോടും തേജസ്സോടും കൂടി നമ്മുടെ സഹായത്തിനായി വരുന്നതാണ്. ഭൗതിക രാഷ്ട്രങ്ങളെയും ഭൗതിക ശക്തികളുടെ ഹൃദയങ്ങളെയും അള്ളാഹു ഇതിലേക്ക് തിരിക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ അനുഗ്രഹം വർഷിക്കപ്പെടുന്നതാണ്. ലോകം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പുണ്യാത്മാവിന്റെ പതാകയ്ക്ക് കീഴിൽ വരുന്നതാണ്. തൗഹീദ് സ്ഥാപിതമാകുന്നതാണ്. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർ ദൈവാരാധനയിലേക്ക് ശ്രദ്ധിക്കുന്നതാണ്. നാം നമ്മുടെ കടമകൾ നിറവേറ്റിക്കൊണ്ട് ഈ ദൃശ്യത്തെ കാണുന്നവരായി മാറട്ടെ. ജുമാ നമസ്കാരാനന്തരം ഞാൻ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. അത് ബഹുമാനപ്പെട്ട ഡോക്ടർ ബഷീറുദ്ദീൻ ഉസാമ സാഹിബിന്റേതാണ്. അമേരിക്കക്കാരനായ അദ്ദേഹം ഒക്ടോബർ 2 82 വയസ്സിലാണ് വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 1955 അഹമ്മദിയത്ത് സ്വീകരിച്ച അദ്ദേഹം ആദ്യകാല ആഫ്രിക്കൻ അമേരിക്കൻ അഹമ്മദികളിൽപ്പെട്ട വ്യക്തിയായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും കൂറും ജമാഅത്തോട് സഹതാവുമുള്ള വ്യക്തിയായിരുന്നു. വികാരഭരിതനും ഖിലാഫത്തിനായി സർവ്വതും സമർപ്പിക്കുന്നതും ധാരാളം ദുആ ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു. ആവേശഭരിതനാണെങ്കിലും സൽപ്രകൃതക്കാരനും വിനയാന്യുതനുമായിരുന്നു. അദ്ദേഹത്തിന് റബ്ബ് ദർശിക്കാനും ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹുമായി കൂടിക്കാഴ്ചകളുടെ അവസരവും ലഭിച്ചിരുന്നു. അതുപോലെ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മാല്ലാത്തലയുമായും ഒരിക്കൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മാല്ലാത്തലയുമായി പലതവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോട് വളരെ സ്നേഹവുമായിരുന്നു. ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മാല്ലാത്തലഹുവിനും അദ്ദേഹത്തോട് ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തന്റെ പത്നിയോടൊപ്പം ഹജ്ജ് ചെയ്യുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ക്ലേവ്ലാൻഡിലെ നായിബ് സദറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. സിറ്റി സേവനത്തിൽ പ്രത്യേക ആവേശമായിരുന്നു. വിശേഷിച്ച് തന്റെ ആഫ്രിക്കൻ അമേരിക്കൻ സഹോദരന്മാരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. 1950 അദ്ദേഹത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരു ചെറിയ ഗ്രന്ഥം രചിക്കുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു ഡെന്റൽ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ പത്നിയായ ഫാത്തിമ ഉസാമ സാഹിബയും ദീർഘകാലം ക്ലെവ്ലാൻഡിൽ ലജ്ന സദറായിരുന്നു. സന്തപ്ത കുടുംബാംഗങ്ങളിൽ 2 ആൺമക്കളുണ്ട്. മുഖീത്ത് ഉസാമ 56 വയസ്സ്, സഫറുള്ള ഉസാമ സാഹിബ് എന്നിവർ. അവർക്കും ജമാഅത്തിനോട് വളരെ ആത്മാർത്ഥമായ പ്രത്യേക ബന്ധമാണുള്ളത്. അള്ളാഹു മർഹൂമിന്റെ പദവികൾ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ കുട്ടികളെയും തലമുറയെയും എപ്പോഴും ജമാഅത്തുമായി ബന്ധപ്പെടുത്തി നിർത്തട്ടെ.
الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا
ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله